അധ്യായം 6. സഹജാവബോധമെന്ന സ്വയം പ്രവർത്തിക്കുന്ന ബുദ്ധി. ചോദ്യം 34. ശിഷ്യൻ: മനുഷ്യന് മാത്രം എങ്ങനെ ശക്തമായ വികാരങ്ങൾ ഉണ്ടായി? വികാരങ്ങൾക്ക് സ്വയം ഉണ്ടാകാനും ഇല്ലാതാകാനും കഴിവുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വികാരമുണ്ടെങ്കിലും അവ വികാരാനുഭവമായി മാറാറില്ല. അതായത്, ഞാൻ അനുഭവിക്കുന്നു അഥവാ എന്റേതെന്ന അനുഭവം അവയിൽ കാണാറില്ല. ഇതൊന്ന് വ്യക്തമാക്കാമോ? മാസ്റ്റർ: മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സഹജാവബോധം അഥവാ സഹജമായ ബുദ്ധി കൊണ്ടാണ്. സഹജമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ള തിരിച്ചറിവ്, ശ്രദ്ധ, ഓർമ്മ, അനുഭവം എന്നാണ് അർത്ഥം. എന്തും പ്രവർത്തിക്കുന്നതിന് ഒരു കാരണം വേണം എന്നാണ് നാം നമ്മെയും പ്രപഞ്ചത്തെയും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പ്രവർത്തിക്കാൻ സ്വാർത്ഥ താല്പര്യങ്ങളും പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ 4 ശക്തികളായ ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ശക്തി, ശക്തി കുറഞ്ഞ ന്യൂക്ലിയർ ബലം, ശക്തി കൂടിയ ന്യൂക്ലിയർ ബലം ഇവ ആവശ്യമാണ്. എന്നാൽ ജീവൻ മാത്രം എന്തുകൊണ്ട് സ്പന്ദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഭൂമിയെ ബലം വഹിക്കുന്നതെന്നും ഒരു വാഹനം എങ്ങനെ തനിയെ ഓടുന്നു എന്നും നമുക്കറിയാം. നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോൾ അത് ഒരു അതിഭൗതിക ശക്തിയുടെ കലയിൽ കെട്ടിവഹിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് മതങ്ങളും ഭൗതികശാസ്ത്രം പ്രപഞ്ചത്തിന്റെയും ജീവന്റെയും കാരണം ഏകമായ ശക്തിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ബോധം സങ്കല്പം കൊണ്ട് ഒരു ഭ്രമലോകം സൃഷ്ടിക്കുമ്പോൾ അത് സഹജാവബോധമായി അഥവാ ബുദ്ധിയായി പരിണമിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിയുമായി ബോധം വീണ്ടും ലിങ്ക് ചെയ്യുമ്പോൾ അത് വ്യക്തിബോധമായി മാറുന്നു. എല്ലാ ചരാചരങ്ങൾക്കും ബുദ്ധി ഉണ്ടെന്നും എന്നാൽ ആത്മാവ് മനുഷ്യന് മാത്രമേ ഉള്ളൂവെന്നും ബോധശാസ്ത്രം കണ്ടെത്തിയത് അതുകൊണ്ടാണ്. സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ള സഹജാവബോധത്തോട് ബോധം അവബോധമായി വീണ്ടും ബന്ധപ്പെടുമ്പോൾ ഭ്രമ വസ്തുക്കളെല്ലാം യാഥാർത്ഥ്യമെന്ന് അനുഭവപ്പെടും. ചില രാസവസ്തുക്കൾ കൊണ്ടാണ് ഈ യാഥാർത്ഥ്യബോധം നൽകുന്നത്. യാഥാർത്ഥ്യാനുഭവത്തിൽ നിന്നാണ് വികാരങ്ങൾ രൂപം കൊള്ളുന്നത്. രാസവസ്തുക്കൾ വികാരങ്ങളെയും വികാരങ്ങൾ രാസവസ്തുക്കളെയും ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും. സ്വയം പ്രവർത്തിക്കുന്ന സഹജാവബോധത്തോട് വികാരങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് വികാരങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നത്. മറ്റു ജീവജാലങ്ങളുടെ ബുദ്ധിയോട് ബോധം അവബോധമായി ബന്ധപ്പെടാത്തതുകൊണ്ടാണ് അവയിൽ വികാരങ്ങൾ ഉണ്ടായിട്ടും രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും അവർക്ക് ഞാൻ അനുഭവിക്കുന്നു എന്ന അനുഭവം ലഭിക്കാത്തത്. ചോദ്യം 35. ശിഷ്യൻ: ബോധവും അവബോധവും ബുദ്ധിയും മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ്റ്റർ: ബോധം. നാം ദൈവമെന്ന് വിളിക്കുന്ന കേവല യാഥാർത്ഥ്യമാണ് ബോധം. ബോധം സൂര്യനാണെങ്കിൽ അതിലെ പ്രകാശരശ്മികളാണ് അവബോധം. നാം സൂര്യനെ കാണുന്നതും അനുഭവിക്കുന്നതും അതിന്റെ പ്രകാശ രശ്മികളിലൂടെയാണ്. അതുപോലെ ദൈവത്തെ നാം സ്വീകരിക്കുന്നതും അനുഭവിക്കുന്നതും അവബോധത്തിലൂടെയാണ്. ജീവനെ നിലനിർത്താൻ നാം സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ വ്യക്തിബോധമെന്ന ഞാനിനെ നിലനിർത്താൻ ദൈവത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവത്തെ ഞാൻ എന്ന വ്യക്തിബോധമായി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ പരമാനന്ദ സുഖവും സന്തോഷവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ദുഃഖവും വേദനയും ഒരു കാരണവശാലും വരാൻ പാടില്ല. അടുത്ത് അവബോധം എന്തെന്ന് നോക്കാം. ദൈവത്തെ അവബോധമായി ഉപയോഗപ്പെടുത്തുമ്പോൾ പട്ടിണിയും രോഗങ്ങളും അടിമത്വവും യുദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇവ കൊണ്ട് ദുഃഖവും വേദനയും ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെട്ടു എന്നർത്ഥം. അതുപോലെ വാർദ്ധക്യം മൂലമുള്ള ജരാനരയും രോഗങ്ങളും വരുമ്പോൾ ബുദ്ധി അവബോധം ഉപയോഗിച്ച് ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും നശ്വരത തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവാണ് ജീവനെ നിഷേധിച്ച് മോക്ഷം പ്രാപിക്കണമെന്ന തീരുമാനത്തിൽ നമ്മെ എത്തിക്കുന്നത്. വാർദ്ധക്യത്തിന്റെയും അടിസ്ഥാനമായ നിലനിൽപ്പിന്റെയും സ്വാഭാവികമായ വേദനയും വ്യക്തിബോധത്തിന്റെ മരണമില്ലായ്മയും പദാർത്ഥങ്ങളുടെ നശ്വരതയും ദേഹവുമായുള്ള ബോധത്തിന്റെ ലിങ്ക് ഇല്ലാതാക്കാനും ഈ ലിങ്ക് മൂലമുണ്ടായ ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് തുര്യമെന്ന ഉയർന്ന ബോധത്തിലേക്ക് ഉണരാനും അതിൽ എന്നെന്നും നിലനിൽക്കാനും നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. ഏത് അവസ്ഥയിലും ഏത് തരം ദേഹത്തിലും ബോധം ശാരീരിക വേദന അനുഭവിക്കുമെന്ന അറിവാണ് യഥാർത്ഥ ജ്ഞാനി ജീവൻ മുക്തിയിലേക്ക് അഥവാ യഥാർത്ഥ മോക്ഷത്തിലേക്ക് എത്തിച്ചേരേണ്ടതിന്റെ യുക്തിയായി ഉപയോഗിക്കുന്നത്. ഇനി മനസ്സ് എന്താണെന്ന് നോക്കാം. അനേകായിരം ജന്മങ്ങളിലൂടെ ദേഹകോശങ്ങളിൽ വന്നു ചേരുന്ന വാസന ആരാധന സാധനാദോഷങ്ങളെ അവബോധം കൊണ്ട് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തിബോധം രൂപീകരിക്കുമ്പോഴാണ് മനസ്സ് ഉയർന്നു വരുന്നത്. അതായത് വ്യക്തിബോധവും മനസ്സും ആത്മാവും ഒന്നു തന്നെ. ഉപാധികൾക്ക് വിധേയമായി അശ്രദ്ധയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ മനസ്സിന് വ്യക്തിബോധമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഉപാധികൾക്കതീതമായി തന്നെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സ് അപ്രത്യക്ഷമാകും. എന്നാൽ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള വാസന ദോഷങ്ങൾ മനസ്സ് അപ്രത്യക്ഷമാകാൻ അനുവദിക്കുകയില്ല. അടുത്തത് ബുദ്ധി എന്തെന്ന് നോക്കാം. അവബോധം കൊണ്ട് തിരിച്ചറിയുന്ന വാസനകളുടെ ആപേക്ഷിക അനുഭവങ്ങളെ കൗശലം കൊണ്ട് യാഥാർത്ഥ്യമെന്ന് ബോധിപ്പിക്കുന്ന ശരീരത്തിലെ സംവിധാനമാണ് മസ്തിഷ്കം അഥവാ ബുദ്ധിയുടെ ഇരിപ്പിടം. ചോദ്യം 36. ശിഷ്യൻ: പ്രപഞ്ചത്തെയും ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നും മനുഷ്യർ ദൈവത്തെ മനസ്സിലാക്കാതെ ദൈവനിയമങ്ങൾ അനുസരിക്കാതിരിക്കുകയും പാപം ചെയ്യുകയും ആരാധിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ടാണ് ദുഃഖവും വേദനയും നൽകപ്പെട്ടത് എന്നാണ് സെമിറ്റിക് മതങ്ങൾ പറയുന്നത്. കർമ്മമാണ് ബന്ധം. ബന്ധം ഉപേക്ഷിച്ചാൽ മോക്ഷം. പ്രപഞ്ചമായി കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ദൈവത്തിന്റെ വെറും ലീലകൾ മാത്രം. സൃഷ്ടിക്ക് മുൻപ് ഉണ്മയുടെ അനുഭവത്തോടുകൂടിയ അഖണ്ഡബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്വയം പല രൂപങ്ങളായും പ്രപഞ്ചമായും പ്രകടമായി എന്നാണ് ഉപനിഷത്തിൽ സൃഷ്ടിയെ വിവരിച്ചിരിക്കുന്നത്. ബ്രഹ്മത്തെ മാത്രം ഉപാസിച്ചാൽ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരാം. പ്രണവോപാസനയിലൂടെ തുരീയാവസ്ഥയിൽ എത്തിച്ചേരാമെന്നും ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം എന്നിവയിലൂടെ മോക്ഷം പ്രാപിക്കാമെന്നും വേദാന്തങ്ങൾ പറയുന്നു. എന്താണ് ഇവയുടെയെല്ലാം പൊരുൾ? സാമാന്യ യുക്തിക്കും അനുഭവത്തിനും യോജിക്കാത്തവയാണ് ഈ പറയുന്നതെല്ലാം എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. ആരും മോക്ഷം നേടാൻ തയ്യാറല്ലാത്തതിനാൽ ജനസംഖ്യ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്നു. അദ്വൈതാനുഭവത്തിൽ ഇവയെ എങ്ങനെ മനസ്സിലാക്കാം? മാസ്റ്റർ: സൃഷ്ടി സ്ഥിതി നാശത്തിന്റെ രഹസ്യം എന്തെന്ന് അറിയാത്തതുകൊണ്ടും നശ്വരത അനുഭവമാകാത്തതുകൊണ്ടും ഈ ഭൂമിയിൽ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിലനിൽക്കണമെന്ന് ശക്തമായി ആഗ്രഹിക്കുകയും അങ്ങനെ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ കാരണം അറിയാത്ത പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും കൊണ്ടും ആഹാരം പാർപ്പിടം പോലുള്ള മറ്റാവശ്യങ്ങളും സമൂഹത്തിൽ നിന്നും എളുപ്പം ലഭിക്കാത്തതുകൊണ്ടും ഉണ്ടാവുന്ന വേദനയും ദുഃഖവും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഒരു അതിഭൗതിക ശക്തിയെ സങ്കല്പിക്കുന്നത് സ്വാഭാവികമാണ്. താഴ്ന്ന ബോധത്തിൽ നിൽക്കുന്ന ബുദ്ധി പ്രക്ഷേപണം എന്ന പ്രതിഭാസത്തിന് വിധേയമാകുമ്പോഴാണ് ദൈവം പുറത്തു നിൽക്കുന്ന ശക്തിയാണെന്നും സൃഷ്ടി സ്ഥിതി നാശം സത്യമാണെന്നും നശ്വരമായ വസ്തുക്കളും ജീവനും യഥാർത്ഥമാണെന്നും തോന്നിപ്പിക്കുന്നത്. എല്ലാ പ്രപഞ്ച ശക്തികളെയും അടക്കി ഭരിക്കുന്ന ഒരു ഏക ശക്തിയെക്കുറിച്ചുള്ള സങ്കല്പം എല്ലാ കാലവും മനുഷ്യരിൽ നിലനിന്നിരുന്നു എന്ന് കാണാം. ഇല്ലാത്ത ഒരു ശക്തിയോട് അനുസരണവും അനുസരണക്കേടും കാണിക്കുക സാധ്യമല്ല. അതിനെ അന്വേഷിച്ചിട്ടും ആരാധിച്ചിട്ടും കാര്യമില്ല. സ്വന്തം മനസ്സിന്റെ മതിബ്രഹ്മാനുഭവം ദൈവികമാണെന്ന് ധരിച്ച ആൾദൈവങ്ങളാണ് ഇത്തരം കൽപ്പനകളും അനുസരണക്കേടും ആരാധനാക്രമങ്ങളും കൊണ്ടുവന്നത്. അവരുടെ ഉദ്ദേശം വെറും ചൂഷണം മാത്രമാണ്. ഭയപ്പെടുന്ന എന്തിനേയും ആരാധിക്കുക, അതിനെ അടിമപ്പെടുക എന്നത് താഴ്ന്ന ബോധത്തിന്റെ അറിവില്ലായ്മയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മസ്ഥിത ജ്ഞാനം ഉപയോഗപ്പെടുത്തി ബോധം പ്രക്ഷേപണം ചെയ്യുന്ന പ്രപഞ്ചവും ജീവനും നശ്വരമാണെന്ന് അനുഭവപ്പെടണമെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്ന ബോധം ജ്ഞാനേന്ദ്രിയങ്ങളെ മാറി നിന്ന് നോക്കുന്ന സാക്ഷിയായി മാറണം. പ്രൊജക്ടർ തന്നെ സിനിമയെ നിരീക്ഷിച്ചാൽ പ്രൊജക്ടറിന് അത് സിനിമയാണെന്ന് തോന്നുകയില്ല. അതുപോലെ ബോധം തന്നെ തന്റെ പ്രക്ഷേപണം നിരീക്ഷിച്ചാൽ അത് പ്രക്ഷേപണമാണെന്ന് തോന്നുകയില്ല എന്നത് ഉറപ്പല്ലേ? പ്രൊജക്ടറിനെയും സിനിമയെയും മാറി നിന്ന് നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് സിനിമയെ നാം യഥാർത്ഥമെന്ന് അംഗീകരിക്കാത്തത്. അതുപോലെ സഹജാവബോധത്തെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മസ്ഥിത ജ്ഞാനത്തെയും മാറി നിന്ന് നോക്കുന്ന സാക്ഷിയായി മാറിയാൽ ബോധത്തിന്റെ പ്രക്ഷേപണവും നശ്വരമാണെന്ന് അനുഭവപ്പെടും. സൃഷ്ടിക്കും പാപപുണ്യങ്ങൾക്കും അനുസരണക്കേടിനും ആരാധനയ്ക്കും കർമ്മത്തിനും വ്യക്തവും വസ്തുനിഷ്ഠവുമായ സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിനെ അന്വേഷിക്കാൻ ആരും ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം എല്ലാത്തിന്റെയും മൂല സ്രോതസ് സ്വന്തം സ്വാർത്ഥതയാണെന്ന് കണ്ടെത്തേണ്ടതായി വരും. സ്വാർത്ഥ വികാരങ്ങളിൽ ജീവിക്കണമെന്ന മനുഷ്യരുടെ ആഗ്രഹമാണ് സ്വന്തം അസ്തിത്വം അന്വേഷിക്കാതെ ജീവിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. ഇല്ലാത്ത ദൈവശക്തിയെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസികളെ ഒരുമിച്ച് നിർത്താനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ലോകത്തിലെ ഒരു ജീവിക്കും ഇല്ലാത്ത കർമ്മബന്ധം മനുഷ്യന് മാത്രം എങ്ങനെ വന്നുവെന്ന് വേദാന്തികൾ ചിന്തിച്ചില്ല. ജനനം മുതൽ മരണം വരെ കർമ്മം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല എന്നും കർമ്മം പ്രാരബ്ധവേദനയും ദുഃഖവുമായി ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നു എന്നും കർമ്മമാണ് ഏറ്റവും വലിയ അടിമത്വം എന്നും മനസ്സിലാക്കിയ വേദാന്തികൾ കർമ്മ പ്രാരബ്ധങ്ങളിൽ നിന്നുള്ള മോചനം മോക്ഷമെന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ചിന്തിച്ചാൽ അതും ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ സത്യമെന്ന് വിശ്വസിപ്പിക്കുന്ന ബോധത്തിന്റെ പ്രക്ഷേപണം എന്ന പ്രതിഭാസം തന്നെയാണ്. ദേഹത്തിലുള്ള നിലനിൽപ്പ് വാസ്തവം എന്നുള്ള അനുഭവം തന്നെയാണിത്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്ന് പഠിക്കാതെ ഓരോ വ്യക്തിയും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരുടെയും സ്വാർത്ഥ മോഹങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുമെന്നും ജീവിതം കർമ്മ പ്രാരബ്ധങ്ങളുടെ ഒരു യുദ്ധക്കളമായി മാറുമെന്നും അതിനാൽ അത്തരം ജീവിതം ദുഃഖവും വേദനയും കൊണ്ട് നിറയുമെന്നും അറിയാൻ കഴിയാഞ്ഞിട്ടല്ല. മറിച്ച് അങ്ങനെയേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് എല്ലാവരും വാശി പിടിക്കുന്നത് കൊണ്ടാണ് കർമ്മം പ്രാരബ്ധ ദുഃഖമായി മാറിയത്. സഹജാവബോധത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഇത്തരം പ്രാരബ്ധം അവരുടെ സ്വാഭാവികമായ ജീവിതത്തിലില്ല. വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് മാത്രമാണ് കർമ്മം പ്രാരബ്ധവും ദുഃഖവും വേദനയും അടിമത്തവുമാണെന്ന് തോന്നുന്നത്. കർമ്മം യോഗയുടെ മാർഗമാണെന്ന് സ്വീകരിച്ച് നിഷ്കാമ കർമ്മം ചെയ്തത് കൊണ്ടോ കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നത് കൊണ്ടോ ദുഃഖവും വേദനയും അടിമത്വവും ഇല്ലാതാവുകയില്ല. മോക്ഷമെന്ന നിത്യമായ സ്വാതന്ത്ര്യം ലഭിക്കുകയുമില്ല. കർമ്മ പ്രാരബ്ധങ്ങളുടെ സ്രോതസ് വികാരാനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കി മനസ്സിനെ നിസ്സംഗമാക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ കർമ്മ പ്രാരബ്ധം തോന്നലായിരുന്നുവെന്നും മോക്ഷാനുഭവം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. ബോധത്തിന് പല രൂപങ്ങളായും പ്രപഞ്ചമായും മാറാൻ സാധ്യമല്ല. അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ അവയൊന്നും നശ്വരം ആകുമായിരുന്നില്ല. ഇവയെല്ലാം ബോധത്തിലെ ഭ്രമം ആയതുകൊണ്ടാണ് നശ്വരമായി മാറിയത്. പ്രണവോപാസന മന്ത്രോച്ചാരണം ഇവ സാധനകളാണ്. മന്ത്രം ചൊല്ലാതിരുന്നതുകൊണ്ടോ സാധനകൾ അനുവർത്തിക്കാതിരുന്നതുകൊണ്ടോ കർമ്മം പ്രാരബ്ധം ആയതുകൊണ്ടോ ആരെയെങ്കിലും അനുസരിക്കാതിരുന്നതുകൊണ്ടോ അല്ല ബോധം ജാഗ്രത്തിൽ ദേഹം സ്വീകരിച്ച് ഉണർന്നത്. അജ്ഞാനം യാഥാർത്ഥ്യം ജാഗ്രത്തിലേക്കുണരാനുള്ള കാരണവും ആയാൽ മാത്രമേ ജ്ഞാനയോഗം കൊണ്ട് വീണ്ടും മോക്ഷത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ദൈവം തന്നിൽ നിന്നും അന്യമായ ശക്തിയും സൃഷ്ടവും ആയാൽ മാത്രമേ ഭക്തിയോഗം കൊണ്ട് ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. താൻ തന്നെ സ്വയം ദൈവമാണെങ്കിൽ ഭക്തിക്ക് പ്രസക്തിയില്ല. ചോദ്യം 37. ശിഷ്യൻ: വികാരങ്ങളെ നിസ്സംഗമാക്കിയാലുള്ള മോക്ഷാനുഭവം എന്താണ്? അത് മരണത്തിനു ശേഷം ലഭിക്കുന്നതാണോ? മാസ്റ്റർ: ബോധവും ദേഹവും രണ്ടാണെന്ന് അനുഭവിക്കുന്നതിനെയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ മോക്ഷം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബോധശാസ്ത്രം ഈ അനുഭവത്തെ അദ്വൈതാനുഭവം എന്നും ശ്രീബുദ്ധൻ ഇതിനെ നിർവാണ എന്നും ജീസസ് ഇതിനെ നിത്യജീവൻ എന്നും അഷ്ടാവക്രമുനി ഇതിനെ ജീവനിൽ നിന്നുമുള്ള മുക്തി എന്നുമാണ് വിളിക്കുന്നത്. ദേഹത്തിന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനുഭവമാണ് ഇവയെല്ലാം. ദേഹപദാർത്ഥത്തിൽ ജീവൻ വരുന്നതും പോകുന്നതും അദ്വൈതാനുഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനാൽ ജീവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോക്ഷാനുഭവം സാധ്യമാണ് എന്നാണ് ബോധശാസ്ത്രം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അദ്വൈതാനുഭവം എന്താണെന്ന് അനുഭവിക്കാഞ്ഞതുകൊണ്ടാണ് സെമിറ്റിക് മത പണ്ഡിതരും വേദാന്തികളിൽ ചിലരും മരണശേഷമാണ് മോക്ഷം ലഭിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചത്. മനുഷ്യന് മാത്രം ലഭിക്കുന്ന അത്യപൂർവമായ ഈ അനുഭവം ധാരാളം പേർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അനുഭവത്തെ സ്ഥായിയാക്കി മാറ്റി മോക്ഷം നേടിയവർ ശ്രീബുദ്ധനെയും രമണ മഹർഷിയെയും പോലുള്ള വളരെ ചുരുക്കം പേർ മാത്രമേയുള്ളൂ. സന്യാസികളും സൂഫികളും ചില ധ്യാന രീതികൾ കൊണ്ട് ഈ അനുഭവം കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിവുള്ളവരായിരുന്നു. മറ്റു ചിലർക്ക് രമണ മഹർഷിയെ പോലെ ഇത് പ്രകൃത്യാ ലഭിച്ചിട്ടുണ്ട്. ഈ അനുഭവത്തെ ദാനമായി കിട്ടിയവർക്ക് ഇതെന്തെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയാഞ്ഞതിനാൽ അവരിൽ പലരും ആൾദൈവങ്ങളായി മാറി. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അവരിൽ ചിലരെ സമൂഹം തന്നെ പീഡിപ്പിച്ചു കൊല്ലുകയും മറ്റുള്ളവർ സ്വയം പീഡിപ്പിച്ചും മരിക്കാൻ ഇടയാകുകയും ചെയ്തു. മൂന്നാമതൊരു കൂട്ടർ രാജാവിനെ പോലും വെല്ലുന്ന ആൾദൈവങ്ങളായി മാറി. ഈ അനുഭവം അന്വേഷണത്തിലൂടെ ഉണ്ടാക്കി എടുത്ത ശ്രീബുദ്ധനെ പോലുള്ളവർ നിർവാണയിലെത്തുകയും ചെയ്തു. എന്നാൽ അവർ ഉപയോഗിച്ച മാർഗങ്ങളെ പുരോഹിതവർഗം നശിപ്പിച്ചു കളഞ്ഞു. ദാനമായി കിട്ടിയ അദ്വൈതാനുഭവം കൊണ്ട് ജീവനിൽ നിന്നും മുക്തി നേടിയ ആധുനിക ലോകത്തിലെ ഒരേയൊരു വ്യക്തി തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ശ്രീ രമണ മഹർഷി മാത്രമാണ് എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അറിയപ്പെടാത്തവരും ഉണ്ടായേക്കാം. ചോദ്യം 38. ശിഷ്യൻ: താൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചവസ്തുക്കളിലും ഒരേ ചൈതന്യമാണ് നിലനിൽക്കുന്നത് എന്ന അറിവിനെ അദ്വൈതജ്ഞാനം എന്നും രണ്ട് എന്ന അനുഭവം ഉള്ളതിനെ വേദാന്തങ്ങൾ ദ്വൈതം എന്നും പറയുന്നു. അതായത് ഒന്നേയുള്ളൂ എന്ന അറിവാണ് അദ്വൈതം. എന്നാൽ ബോധശാസ്ത്രത്തിൽ രണ്ട് എന്ന് അനുഭവിക്കുന്നതിനെയാണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? മാസ്റ്റർ: അദ്വൈതത്തെ വികാരങ്ങൾ നൽകുന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്. തുരിയമെന്ന അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധം പ്രപഞ്ചത്തെയും ജീവനെയും മനുഷ്യനെയും സങ്കല്പിച്ച് ബ്രഹ്മത്തിലൂടെ സൃഷ്ടിച്ച് അതിൽ ഒരു ദേഹത്തിൽ ഉണരുന്നു അഥവാ ഞാൻ ദേഹത്തിൽ നിലനിൽക്കുന്നു എന്ന ഉണ്മയുടെ അനുഭവം യാഥാർത്ഥ്യമായി അറിയുന്നു. അങ്ങനെ വ്യക്തിബോധമായി ബോധം അഥവാ ദൈവം അധപ്പതിച്ചപ്പോൾ സ്വന്തം ദേഹവും പ്രപഞ്ചവും തന്റെ സങ്കല്പങ്ങളല്ല എന്ന് തെറ്റായി ധരിക്കേണ്ടി വന്നു. അതിനു കാരണം ബ്രഹ്മവികാരങ്ങൾ കൊണ്ട് തന്റെ തുരിയമെന്ന കേവല യാഥാർത്ഥ്യ അനുഭവത്തെ ആപേക്ഷിക യാഥാർത്ഥ്യ അനുഭവങ്ങളായ ദേഹമെന്നും പ്രപഞ്ചമെന്നും അനുഭവിക്കേണ്ടതായി വന്നതുകൊണ്ടാണ്. ഈ അനുഭവങ്ങൾ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് ശക്തമാകുകയും ചെയ്തു. ഒന്നിനെ ആധാരമാക്കി മറ്റൊന്ന് യാഥാർത്ഥ്യമാണെന്ന് ധരിക്കുന്നതിനെയാണ് ആപേക്ഷിക യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഈ ആപേക്ഷിക യാഥാർത്ഥ്യങ്ങൾ താൻ കേവല യാഥാർത്ഥ്യമായ അഥവാ അഖണ്ഡ നിശ്ചല നിസ്സംഗമായ സാക്ഷാൽ ദൈവമാണെന്നുള്ള അനുഭവത്തെ ഇല്ലാതാക്കി മജ്ജയും മാംസവും ഉള്ള ദേഹമാണെന്നും പ്രകൃതി അഥവാ പുറമേ നിൽക്കുന്ന ഒരു ശക്തിയാണ് തന്നെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത് എന്നുള്ള അറിവും അനുഭവവും നൽകി. ഇതിനെയാണ് ദ്വൈതാനുഭവം എന്ന് പറയുന്നത്. ദ്വൈതാനുഭവം മായയല്ല, അതുള്ളതാണെങ്കിലും ഭ്രമമാണ്. ഈ ദ്വൈതാനുഭവം അദ്വൈതാനുഭവമായി മാറണമെങ്കിൽ താൻ അഖണ്ഡ നിശ്ചല നിസ്സംഗബോധമാണെന്നും ദേഹപദാർത്ഥവും അതിലെ ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് ഉണ്ടാക്കി കാണിക്കുന്ന പ്രപഞ്ചവും സ്വന്തം ദേഹവും നശ്വരമാണെന്നും അനുഭവപ്പെടണം. അറിയുന്ന ബോധം യാഥാർത്ഥ്യവും അറിവിന് കാരണമായ ദേഹവും പ്രപഞ്ചവും നശ്വരവുമാണെന്നും അനുഭവിച്ചാലേ ശുദ്ധമായ ബോധം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദേഹവും ബോധവും രണ്ടെന്ന് അനുഭവിക്കുന്നതിനെ അദ്വൈതാനുഭവം എന്ന് ബോധശാസ്ത്രത്തിൽ പറയേണ്ടതായി വന്നത്. ഞാനും പ്രപഞ്ചവും രണ്ട് എന്ന സാമാന്യ അറിവ് ദ്വൈതം. എല്ലാത്തിന്റെയും ചൈതന്യം ഒന്നു തന്നെ എന്ന് അറിയുന്നത് ബുദ്ധിയുടെ യുക്തി അഥവാ അദ്വൈത ജ്ഞാനം. രണ്ടാണെന്ന് അനുഭവിക്കുന്നത് അദ്വൈതാനുഭവം അഥവാ മോക്ഷം. രണ്ടിൽ ഒന്ന് നശ്വരമാണെങ്കിൽ ബാക്കിയാകുന്നത് മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ള ആ യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നതിനെയാണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത്. ബോധം നശ്വരമായ ദേഹബുദ്ധിയുമായി ചേർന്ന് താൻ നശ്വരമല്ല എന്ന് വികാരാനുഭവങ്ങൾ കൊണ്ട് താൽക്കാലികമായി അനുഭവിക്കുന്നത് കൊണ്ടാണ് നശ്വരമായ വ്യക്തിത്വത്തെ മനുഷ്യർ യാഥാർത്ഥ്യമെന്ന് അനുഭവിക്കുന്നത്.